2021 December 22 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. ജയിലുകൾ തടവറകൾ മാത്രമല്ല, കാഴ്ചപ്പാട് പങ്ക്തിയിൽ മുൻ DGP ഋഷിരാജ് സിംഗ് എഴുതുന്നു. ബ്രിട്ടീഷുകാർ പിന്തുടർന്നിരുന്ന മോശപ്പെട്ട ജയിലന്തരീക്ഷം മാറ്റാനായി 2010 കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ജയിലുകളുടെ പേര് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്ന് തിരുത്തി പാർലമെന്റിൽ നിയമം പാസാക്കി. ഇതിലൂടെ ജയിലിലെ അന്തേവാസികളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ഉദ്ദേശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ജയിലുകളിൽ നിരവധി പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. 2019 കണക്കുകൾ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കറക്ഷണൽ സർവീസസ് എന്ന ആശയം പിന്തുടർന്നു വന്നിരുന്ന സംസ്ഥാനം നമ്മുടെ കേരളം മാത്രമാണ്. ഒരു സംസ്ഥാനത്തെ സർക്കാർ ജനങ്ങളുടെ അഭിവൃദ്ധിക്കായി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ അവിടങ്ങളിലെ ജയിലുകളുടെ അവസ്ഥ നോക്കിയാൽ മതി. ജയിലന്തേവാസികളെ നന്നായി സംരക്ഷിക്കുന്ന സർക്കാരുകൾ അവരുടെ ജനത്തെയും നന്നായി സംരക്ഷിക്കും. സംസ്ഥാനത്തെ ജയിലുകളുടെ പ്രവർത്തനങ്ങൾ പല മാനദണ്ഡങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത്. അവ ഇനി പറയുന്നു. 1. ജയിലുകളുടെ സൌകര്യത്തെക്കാൾ അധികമായി അന്തേവാസികളുണ്ടോ? 2. ജയിലുകളിൽ ഉദ്യോഗസ്ഥർ പര്യാപ്തമാണോ? 3. കുറ്റവാളികളുടെ വിചാരണ യഥാസമയം നടക്കുന്നുണ്ടോ? 4. കുറ്റാരോപിതർക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ടോ? 5. ജയിലിലെ അന്തേവാസികൾക്ക് പര്യാപ്തമായ ഭക്ഷണം ലഭിക്കുന്നുണ്ടോ? 6. ജയിലിലെ അന്തേവാസികളെ തൊഴിലെടുപ്പിക്കുന്നതിലൂടെ ജയിലിന് എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്നുണ്ടോ? 3.5 കോടി ജനങ്ങൾ വസിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ചെറുതും വലുതുമായ 55 ജയിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം കേരളത്തേക്കാൾ 10 ഇരട്ടി ആൾക്കാരുള്ള ഉത്തർപ്രദേശിൽ ആകെ 72 ജയിലുകൾ മാത്രമാണ് ഉള്ളത്. കേരളത്തിൽ ശിക്ഷ ലഭിച്ച കുറ്റവാളികളെ പാർപ്പിക്കാനായി കണ്ണൂർ, തിരുവനന്തപുരം, വിയ്യൂർ, ഹൈ സെക്യൂരിറ്റി ജയിൽ വിയ്യൂർ എന്നിവയും 13 ജില്ലാ ജയിലുകളും 16 സബ് ജയിലുകളും 16 സ്പെഷ്യൽ ജയിലുകളും 3 വനിതാ ജയിലുകളും 3 തുറന്ന ജയിലുകളും കൂടാതെ 18 മുതൽ 21 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ബോസ്റ്റൽ ജയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലേഖകൻ ജയിൽ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന അവസരത്തിൽ നടത്തിയ സന്ദർശനങ്ങളിൽ നിന്നും ജയിലുകളിലെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്ന് മനസ്സിലായി. 2019 കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ 55 ജയിലുകൾ ഏകദേശം 7000 ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവയാണ്. അത്രയും ആളുകൾ മാത്രമാണ് ആ ജയിലുകളിൽ ഉള്ളതും. അവയിൽ 4000 പേർ ശിക്ഷ ലഭിച്ചവരും 2000 ആളുകൾ വിചാരണ നേരിടുന്നവരും 2000 പേർ റിമാൻഡ് പ്രതികളായി കഴിയുന്നവരുമായിരുന്നു. അതേസമയം ഉത്തർപ്രദേശിൽ 68 ജയിലുകളിലായി 1,01,097 പ്രതികളെ താമസിപ്പിച്ചിരിക്കുന്ന മോശപ്പെട്ട അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ജയിലുകളുടെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടതാണ്. കേരളത്തിൽ 6 അന്തേവാസികൾക്ക് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ എന്ന കണക്കിൽ പര്യാപ്തമായ ഉദ്യോഗസ്ഥരുണ്ട്. ഈ അവസരത്തിൽ ഉത്തർപ്രദേശിൽ 50 ആളുകളെ നോക്കാൻ ഒരേയൊരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉള്ളത്. ജയിൽ അന്തേവാസികളുടെ ഭക്ഷണ ആവശ്യങ്ങൾക്കായി സർക്കാർ സ്ഥിരമായി 10 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ കുറ്റവാളിയെയും ജയിലിൽ താമസിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് തൃപ്തികരമായ ഭക്ഷണം നൽകാൻ ജയിൽ വകുപ്പ് ബാധ്യസ്ഥരാണ്. കേരളത്തിൽ 2019 ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 200 ആയിരുന്നു. കേരളത്തിലെ സ്ത്രീകളെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങൾ സാക്ഷരത, ഉയർന്ന മൂല്യബോധം, മികച്ച കുടുംബാന്തരീക്ഷം എന്നിവയായിരിക്കാം. കേരളത്തിൽ ദിനം പ്രതി കുറ്റവാളികളെ ജയിലുകളിൽ നിന്ന് വിചാരണയ്ക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകാനായി 1000 പോലീസുകാരുടെ സേവനം വേണ്ടിവന്നിരുന്നു. ഈ അവസ്ഥ മനസ്സിലാക്കി സുപ്രീംകോടതി എല്ലാ സംസ്ഥാനങ്ങളിലും വീഡിയോ കോൺഫറൻസിംഗ് വഴി വിചാരണ നടത്താമെന്ന് തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ മാത്രമായി പല കോടതികളിലുമായി 373 വീഡിയോ ക്യാമറകളും പല ജയിലുകളിലായി 100 ക്യാമറകളും സ്ഥാപിച്ചു. ജയിലുകളിൽ തന്നെ വീഡിയോ കോൺഫറൻസിംഗ് മുഖേന വിചാരണ നടത്താൻ തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും 2000 പോലീസുകാരുടെ സേവനം ജയിൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി ക്രമസമാധാനത്തിന് ഉപയോഗിക്കാനും സാധിച്ചു.